എപ്പിസോഡ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൂരജ് ബേക്കറീസാണ്. 29 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു ബേക്കറിയാണ് സൂരജ് ബേക്കറി. തിരുവനന്തപുരം കൊല്ലം NH-ലെ കൊട്ടിയം ജംഗ്ഷനിലാണ് സൂരജ് ബേക്കറി സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 29 വർഷമായിട്ട് സൂരജ് ബേക്കറി അവിടെ തന്നെയാണുള്ളത്. വളരെ റീസണബിളായിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെയാണ് സൂരജ് ബേക്കറിയിലുള്ളത്. സൂരജ് ബേക്കറിയുടെ ക്വാളിറ്റി എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇത് ചെയ്യുന്നത്, സ്പോൺസർഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും സൂരജ് ബേക്കറി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. VHS കാസറ്റുകൾ അല്ലെങ്കിൽ വീഡിയോ കാസറ്റുകൾ, ഒരുപാട് പേർക്ക് അത് ഓർമ്മകളാണ്. അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഒപ്പിയെടുത്തത് VHS കാസറ്റുകളിലാണ്, കല്യാണ വീഡിയോ ഉൾപ്പെടെ. VHS കാസറ്റുകൾ നമുക്ക് നൊസ്റ്റാൾജിയും ഓർമ്മകളുമാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിക്ക് അതൊരു വഴിത്തിരിവിൻ്റെ കാലമായിരുന്നു, അതൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ഈ രണ്ട് ഭാഗത്തെക്കുറിച്ചും വിശദമായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്നത് ബി പോസിറ്റീവ് മലയാളം പോഡ്കാസ്റ്റ് ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് വിവേക്. നിങ്ങൾ ഇനിയും ഈ പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നത് എവിടെയാണോ അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ സ്പോട്ടിഫൈയിലാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു റേറ്റിംഗ് തരാം. ആപ്പിൾ പോഡ്കാസ്റ്റിലാണെങ്കിൽ ഒരു റിവ്യൂവും ഒരു റേറ്റിങ്ങും തരിക. നമ്മുടെ ഷോവിനെ ഇത് ഒരുപാട് സഹായിക്കും. വീഡിയോ ഓൺ ഡിമാൻഡ് എന്ന വാക്ക് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു വാക്കാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് US-ലൊക്കെ വീഡിയോ ഓൺ ഡിമാൻഡ് 2008-2009 കാലഘട്ടത്തിൽ തന്നെ സജീവമായിരുന്നു. ഒരു 30 കൊല്ലം പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൂരദർശനല്ലാതെ നമുക്കൊരു ചാനലില്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ആൻറ്റിനെ തിരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സിനിമ കാണുന്നതിൻ്റെ ആസ്വാദനത്തെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അന്നൊക്കെ TV കാണുമ്പോൾ കുടുംബത്തിലെല്ലാവരും TVയുടെ മുന്നിലുണ്ടാവും. വീട്ടിലെ ഗസ്റ്റ് റൂമിലായിരിക്കും TV സ്ഥാനം. എല്ലാവരും നിലത്തിരുന്നാണ് TV കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴും നമ്മുടെ അമ്മമാരിൽ പലരും അടുക്കളയിൽ പണിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ സിനിമകൾ പലപ്പോഴും നഷ്ടമാവാറുണ്ടായിരുന്നു. ഇവിടെയാണ് വീഡിയോ ഓൺ ഡിമാൻഡിൻ്റെ ആവശ്യം വരുന്നത്. നമുക്കിഷ്ടമുള്ള സിനിമ നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്തിരുന്ന് കാണാനാണ് വീഡിയോ ഓൺ ഡിമാൻഡ്. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം മൊബൈലിലാണ് സിനിമകൾ കാണുന്നത്. നമ്മുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു OTT ആപ്പ് ഉണ്ടാവും, നെറ്റ്ഫ്ലിക്സോ ആമസോണോ ഹോട്ട്സ്റ്റാറോ. പക്ഷേ ഒരു 30 വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. നമുക്കിഷ്ടമുള്ള, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ കാണണമെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് VHS കാസറ്റുകൾ വരുന്നത്. നമുക്കിഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളവരുടെ കൂടെ ഇഷ്ടമുള്ള സിനിമകൾ കാണാൻ ഉള്ളൊരവസരമാണ് VHS കാസറ്റുകൾ തുറന്നു തന്നത്. അത് ചെറിയൊരു കാര്യമായിരുന്നില്ല. കേരളത്തിൽ വീഡിയോ കാസറ്റുകളും VCR കളർ TV എല്ലാം വിദേശത്തുനിന്ന്, പ്രത്യേകിച്ച് ഗൾഫുകാരാണ് കൊണ്ടുവന്നത്. വീഡിയോ കാസറ്റ് ലൈബ്രറികൾ സാധാരണ ലൈബ്രറികൾ പോലെ തന്നെയായിരുന്നു. ഒരു നിശ്ചിത തുക അടച്ച് അംഗത്വം എടുക്കണം, ഒരു രജിസ്റ്റർ ഉണ്ടാവും, നമ്മളെടുക്കുന്ന സിനിമയും ആ സിനിമ എന്ന് തിരിച്ചു കൊടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു രേഖാമൂലം അവിടെ എഴുതി വയ്ക്കും. നമ്മൾ സൈനിട്ട് കൊടുത്തിട്ടാണ് സിനിമ കൊണ്ടുവരേണ്ടത്. സിനിമ തിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വാടക കൂടെ കൊടുക്കണം. ദിവസം താമസിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനും കൂടി അടയ്ക്കണമായിരുന്നു. പുതിയ സിനിമകളാണെങ്കിൽ ഒരു ദിവസത്തേക്കൊക്കെ തരത്തുള്ളായിരുന്നു. കുടുംബസമേതമാണ് ആൾക്കാർ വീഡിയോ കാസറ്റ് ലൈബ്രറികളിൽ പോയി സിനിമകൾ എടുത്തിരുന്നത്. ഇതെല്ലാം ഒരുപാട് നൊസ്റ്റാൾജിയാണ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ TVയോ VCRO ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ്, അച്ഛൻ നാട്ടിലേക്ക് വന്ന ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ ഒരു വീഡിയോ കാസറ്റ് കൊടുത്തു വിടുന്നു. അന്ന് വിദേശത്തുള്ളവർ നാട്ടിലേക്ക് പോകുന്നവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടുന്നത് പതിവായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വീഡിയോ കാസറ്റ് കിട്ടി. പക്ഷേ അതുകൊണ്ട് മാത്രം ഒന്നും ആയില്ലല്ലോ. അന്ന് ചേച്ചിയുടെ വീട് വളരെ ദൂരെയാണ്. ഞങ്ങളുടെ നാട്ടിൽ അന്ന് ഫോൺ കണക്ഷനൊന്നും വന്നിട്ടില്ല. BSNL വളരെ പതിയാണ് ടെലിഫോൺ കണക്ഷൻസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഉള്ളത് STD ബൂത്തുകളാണ്. അങ്ങനെ ഞങ്ങളൊരു STD ബൂത്തിൽ പോയി ചേച്ചിക്ക് ഫോൺ ചെയ്തു. ഇങ്ങനെ ഒരു സിനിമ കിട്ടിയിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു നമുക്കെല്ലാം ഒരുമിച്ചിരുന്ന് കാണാം, നിങ്ങൾ ഞായറാഴ്ച ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച സിനിമയായിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ഞങ്ങൾ സിനിമയും കൊണ്ടുവരുന്ന കാര്യം ചേച്ചി മറ്റ് കസിൻസിനെയും ബന്ധുക്കളെയും ഒക്കെ അറിയിച്ചിരുന്നു. ഒരു പൂരത്തിനുള്ള ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മറ്റ് കസിൻസിനെ എല്ലാം കണ്ടു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു, ഞങ്ങൾ കുട്ടികൾ തറയിലാണ് ഇരുന്നത്. അങ്ങനെയാണ് ആ സിനിമ ഞങ്ങൾ കാണുന്നത്. എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന സിനിമയായിരുന്നത്. ബേബിശാലിനിയും ലാലേട്ടനും കൊടിയേറ്റും ഗോപിയൊക്കെ മത്സരിച്ച് അഭിനയിച്ച ആ സിനിമ. ആ സിനിമയുടെ ക്ലൈമാക്സ് എന്നെ ഒരുപാട് കരയിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ ആദ്യത്തെ VHS കാസറ്റ് ഓർമ്മ. അതിനുശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോഴേക്കും അച്ഛൻ ഒരു VCP കൊണ്ടുവന്നു. അച്ഛൻ നാട്ടിൽ നിന്ന് തന്നെ TV എടുത്തു. ആദ്യം അച്ഛൻ ചെയ്തത് ഇതിൻ്റെ ഓപ്പറേഷനെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. റിമോട്ടും ഇതെവിടെ കണക്ട് ചെയ്യണം, ഇതെങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് എല്ലാം കാണിച്ചു തന്നു. എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കുകയും ചെയ്തു. അതോടുകൂടി TV ഓപ്പറേറ്റർ ഞാനായി. ഏത് സിനിമ കൊണ്ടുവന്നാലും ഞാനാണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ടത്. ഞങ്ങളുടെ നാട്ടിലെ മാർക്കറ്റിനടുത്താണ് ഞങ്ങളുടെ വീഡിയോ കാസറ്റ് ലൈബ്രറി ഉണ്ടായിരുന്നത്. അച്ഛൻ മാർക്കറ്റിൽ പോകുന്ന വഴിക്ക് അവിടെ കയറും. അവിടെ കയറി പുതിയ സിനിമകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ അതെടുത്തുകൊണ്ട് വരും. അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് സിനിമകളേ ഉള്ളൂ. ലാലേട്ടനും ഉർവശിയും തെലകനൊക്കെ അഭിനയിച്ച കളിപ്പാട്ടം, അതുപോലെ സുരേഷ് ഗോപിയുടെ ഹൈവേ ഒരു 1.5 പടമായിരുന്നു. സുരേഷ് ഏട്ടനും ജയരാജിൻ്റെയും കോംബോ ആയിരുന്നു ഹൈവേ. ഒരു കൗബോയ് സെറ്റപ്പ് മൂവിയായിരുന്നു. അന്ന് വരെ മലയാളത്തിൽ നമ്മളങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല. അതുപോലെ ലാലേട്ടൻ്റെ മറ്റൊരു പടം മാന്ത്രികം. ഇത്രയും തോക്കുകളും ബോംബുകളും ഒക്കെ ആ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതേക്കണക്കം മമ്മൂക്കയുടെ വല്യേട്ടൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഞാൻ VHS കാസറ്റ് വഴി കണ്ടിട്ടുണ്ട്. VHS കാസറ്റുകളുടെ ഒരു ചെറിയ ശേഖരം തന്നെ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് VHS കാസറ്റുകളുടെ തുടക്കകാലത്തെക്കുറിച്ച് സംസാരിക്കാം. 1950 മാഗ്നറ്റിക് ടേപ്പുകൾ കൊണ്ട് കാസറ്റുകൾ വരുന്നത്. അന്ന് സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നില്ല വീഡിയോ കാസറ്റുകൾ, ടെലിവിഷൻ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. സ്റ്റുഡിയോകളിൽ മാത്രമായിരുന്നു വീഡിയോ കാസറ്റ് പ്ലെയറും റെക്കോർഡറും ഒക്കെ ഉണ്ടായിരുന്നത്. 1970 സാധാരണക്കാരിലേക്ക് വീഡിയോ കാസറ്റുകൾ എത്തുന്നത്. അതിന് കാരണം ജപ്പാൻ എന്ന രാജ്യവും. ജപ്പാൻ്റെ സോണിയാണ് ആദ്യമായിട്ട് വീഡിയോ കാസറ്റുകൾ ജനകീയമാക്കിയത്. സോണിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു. ബെറ്റാമാക്സ് എന്നായിരുന്നു സോണിയുടെ ഫോർമാറ്റിൻ്റെ പേര്. ബെറ്റാമാക്സ് തരംഗമായി നിൽക്കുന്ന സമയത്താണ് ജപ്പാൻ്റെ തന്നെ മറ്റൊരു കമ്പനി JVC അവർ കൊണ്ടുവന്ന ഫോർമാറ്റായിരുന്നു നമ്മൾ ഉപയോഗിച്ച VHS. VHS എന്നാൽ വീഡിയോ ഹോം സിസ്റ്റം എന്നാണ്. JVC സോണിയെ പോലെ ആയിരുന്നില്ല. JVC അറിയാമായിരുന്നു VHS ഒരു ഓപ്പൺ ഫോർമാറ്റാക്കി കഴിഞ്ഞാൽ മറ്റൊരുപാട് ബ്രാൻഡുകൾ അത് യൂസ് ചെയ്യുകയും അതൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആകുമെന്ന്. VHS ഒരു ഓപ്പൺ സോഴ്സായിട്ടാണ് JVC കൊണ്ടുവന്നത്. സോണിയുടെ ബെറ്റാമാക്സുമായിട്ട് JVC VHSന് നല്ല വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ബെറ്റാമാക്സ് താരതമ്യേന എളുപ്പമായിരുന്നു കൊണ്ടു നടക്കാൻ, ചെറുതായിരുന്നു. എന്നാൽ 1 മാത്രമേ തുടർച്ചയായി അതിന് പ്ലേ ചെയ്യാൻ കഴിയുമായിരുന്നു. VHS അങ്ങനെയായിരുന്നില്ല. കൊണ്ടു നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. 2 വരെയുള്ള സിനിമകൾ തുടർച്ചയായി പ്ലേ ചെയ്യാൻ VHSന് കഴിയുമായിരുന്നു. അന്നത്തെ മിക്ക സിനിമകളും 2.5 മുതൽ 3 വരെ ആയിരുന്നതുകൊണ്ട് VHS ആണ് ആളുകൾ കൂടുതൽ തിരഞ്ഞെടുത്തത്. അതോടുകൂടി സോണിയുടെ ബെറ്റാമാക്സ് ആൾക്കാർ മറന്നുതുടങ്ങി. 80 പകുതിയോടെയാണ് കേരളത്തിൽ VHS കാസറ്റുകൾ എത്തിയത്. അതുകൊണ്ടായിരിക്കാം കേരളത്തിൽ ആർക്കും സോണിയുടെ ബെറ്റാമാക്സിനെ കുറിച്ച് അറിയാത്തത്. വീഡിയോ കാസറ്റ് ലൈബ്രറികൾ ഒരുപാട് തൊഴിലവസരങ്ങൾ കൊണ്ടുവന്നു. അതുമാത്രമല്ല, ഇന്ന് കാണുന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ ജനനം വീഡിയോ കാസറ്റ് ലൈബ്രറിയിലൂടെയാണ്. ഒരു വീഡിയോ കാസറ്റ് ലൈബ്രറി ആയിട്ടാണ് അമേരിക്കയിൽ നെറ്റ്ഫ്ലിക്സ് ആരംഭിക്കുന്നത്. പിന്നീട് അവർ കേബിൾ ബിസിനസ്സിലേക്ക് കടന്നു. പിന്നീടാണ് അവർ OTT പ്ലാറ്റ്ഫോമായി മാറുന്നത്. കാലഘട്ടത്തിലെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചതാണ് നെറ്റ്ഫ്ലിക്സ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം. അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിക്ക് വീഡിയോ കാസറ്റുകൾ കൊണ്ടുണ്ടായ നേട്ടം ചില്ലറയല്ല. ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അല്ലാതെ മറ്റൊരു വരുമാനവും ആ സിനിമയ്ക്ക് കിട്ടില്ലായിരുന്നു. അതാണ് കാസറ്റുകൾ മാറ്റിമറിച്ചത്. കാസറ്റുകൾ വന്നതോടുകൂടി ഹോം എൻ്റർടൈൻമെൻറ്റ് എന്നൊരു സെക്ടർ തന്നെ തുറന്നു. കണ്ട സിനിമകളാണെങ്കിലും കളക്ട് ചെയ്യാനും തിയേറ്ററിൽ കാണാതെ പോയ സിനിമകളാണെങ്കിലും ഒക്കെ ആളുകൾ വീട്ടിലിരുന്ന് കാണാൻ തുടങ്ങി. അതോടുകൂടി സിനിമകൾ തിയേറ്ററിൽ നിന്ന് പോയാലും പുതിയൊരു മാധ്യമത്തിലേക്ക് റിലീസ് ചെയ്യാനുള്ളൊരു ചാൻസ് സിനിമാ നിർമ്മാതാക്കൾക്ക് കിട്ടി. ഇത് അവർക്ക് അധിക വരുമാനമായിരുന്നു. ഈ വരുമാനം ഉപയോഗിച്ച് അവർ സിനിമകളുടെ ബജറ്റ് ഉയർത്തി, കൂടുതൽ കാശ് മുടക്കി സിനിമകൾ എടുക്കാൻ തുടങ്ങി. ഇത് സിനിമാ വ്യവസായത്തെ തന്നെ ഒരുപാട് സഹായിച്ചു. ഇന്ന് നമ്മൾ മലയാളത്തിൽ കാണുന്നുണ്ട് പല സിനിമകളും ഒ ടി ടി ആണ് റിലീസ് ചെയ്യുന്നത്. ഒ ടി ടിക്ക് വേണ്ടി നിർമ്മിക്കുന്ന സിനിമകളുമുണ്ട്. ഇതിൻ്റെ എല്ലാം തുടക്കം വി എച്ച് എസ് കാസറ്റുകളിൽ നിന്നാണ്. നെറ്റ്ഫ്ലിക്സ് വീഡിയോ കാസറ്റ് ലൈബ്രറികൾ നടത്തിയ സമയത്ത് തന്നെ ചില സിനിമകളുടെ റൈറ്റ്സ് എടുക്കാറുണ്ടായിരുന്നു, ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിത്തം എടുക്കാറുണ്ടായിരുന്നു. ഈ സിനിമകളെല്ലാം നെറ്റ്ഫ്ലിക്സിൻ്റെ സ്റ്റോറിലൂടെ മാത്രമായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി വീഡിയോ കാസറ്റുകളെ കാണുന്നത് ഒരു നൂറ്റാണ്ടിൻ്റെ മാറ്റമായിട്ടാണ്. 2013 പുറത്തിറങ്ങിയ റിവൈൻഡ് എന്ന ഡോക്യുമെൻ്ററി ഇതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. വീഡിയോ കാസറ്റുകൾ സിനിമാ നിർമ്മാണ മേഖലയെ ഏതൊക്കെ രീതിയിൽ മാറ്റിമറിച്ചു എന്നാണ് ആ ഡോക്യുമെൻ്ററി സംസാരിക്കുന്നത്. അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ 3000 വി എച്ച് എസ് കാസറ്റ് സിനിമകളുടെ കളക്ഷൻ ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് വീഡിയോ കാസറ്റ് എന്താണെന്ന് കാണാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കളക്ഷൻ മാറ്റിവെച്ചിരിക്കുന്നത്. 2000 വീഡിയോ കാസറ്റുകളെ പിന്തള്ളി VCDകൾ വന്നു, പിന്നീട് അത് DVDകളായി, ഇപ്പോൾ സ്ട്രീമിംഗ് സർവീസുകളായി മാറിയിരിക്കുന്നു. 2016 July 22 വീഡിയോ കാസറ്റുകൾ ഔദ്യോഗികമായി അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. ഇന്നും വീഡിയോ കാസറ്റുകൾ ഒരുപാട് പേർക്ക് നൊസ്റ്റാൾജിയയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഓർമ്മകളുമായിട്ട് നിലനിൽക്കുന്നു. അതോടൊപ്പം സിനിമാ നിർമ്മാണ മേഖലയ്ക്ക് ഒരു മാറ്റത്തിൻ്റെ അടയാളവും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയയ്ക്കുക ട്വിറ്ററിലോ ടെലിഗ്രാമിലോ ഇൻസ്റ്റാഗ്രാമിലോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ കാസറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മകളുണ്ടെങ്കിലും എന്നെ അറിയിക്കാം. ഞാനിതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം.